ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. രാവിലെ നാദേശ്വരത്ത് വെച്ച് ജാനിയോട് ജയിച്ചതിന് അരുന്ധതി വഴക്കിട്ടു. കോളേജിന് വേണ്ടിയാണ് ജയിച്ചതെന്ന് പറഞ്ഞ് അവൾ നുണ പറഞ്ഞ് പിടിച്ചിരുന്നു. ബാസിയോട് അന്നും ജാനിയുടെ പേരും പറഞ്ഞ് അരുന്ധതി വഴക്കിട്ടു. അഞ്ജു ബോബി ജോർജിന് കൈകൊടുത്ത് നിൽക്കുന്ന അവരുടെ ഫോട്ടോ പത്രത്തിന്റെ മുൻപേജിൽ തന്നെ ഉണ്ടായിരുന്നു. കാശിനാഥിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ട് ജയിലിലുള്ള അവന്റെ സുഹൃത്തുക്കൾ സന്തോഷിച്ചു. ശേഖരൻ സാറിന്റെ മോന് വീണ്ടും സ്പോർട്സിലെത്തിയല്ലോ. കവലയിലും ചായക്കടയിലുമൊക്കെ പലരും അതൊരു സംസാര വിഷയമാക്കി. അവൻ കൊലപാതകിയല്ലേ? ഒരാൾ പറഞ്ഞു. ഛേ, ഒന്നും മിണ്ടാണ്ടിരിക്കടോ, നമ്മുടെ നാട് പത്താളെങ്കിലും അവനിലൂടെ വീണ്ടും അറിയാൻ തുടങ്ങിയില്ലേ പഴയതുപോലെ? അഭിമാനത്തോടെ ഒരാൾ പറഞ്ഞു. പലരും അയാളോടൊപ്പം അത് ശരിവെച്ചു. കാശിനാഥനെ കുറ്റം പറഞ്ഞിരുന്നവർ അവനെ പറ്റി നല്ലത് പറയാൻ തുടങ്ങി. ജാനി താൻ നുണ പറഞ്ഞ് ചോദിച്ചാലോ എന്ന് ആര്യക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ജാനി അവളോട് അതിനെപ്പറ്റിയൊന്നും ചോദിക്കാത്തെങ്കിൽ ആര്യ സമാധാനിച്ചു. പക്ഷേ സ്ത്രീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സ്ത്രീ അവളെ കണ്ടാൽ അറപ്പോടെ മുഖം തിരിക്കും. സ്ത്രീയും റസിയും ഇപ്പോൾ നല്ല കൂട്ടുകാരികളാണ്. അവൾ പഴയ സ്ത്രീയായി മാറി. ജാനിയുടെ യൂട്യൂബ് ചാനലിൽ കാശിയുടെ ആരാധകരെ കൊണ്ട് പോസിറ്റീവ് മെസ്സേജുകൾ നിറഞ്ഞു. സ്പോർട്സ് മീറ്റിന്റെ വീഡിയോസും അവൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. 1 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു സ്പോർട്സ് മീറ്റിന്റെ വീഡിയോസിനെല്ലാം. ബാബുക്കും ജയിലിൽ അവരുടെ സുഹൃത്തുക്കൾക്കുമെല്ലാം പരമേശ്വരൻ ഫോണിൽ യൂട്യൂബിലെ വീഡിയോസ് കാണിച്ചു കൊടുത്തു. വീഡിയോയിൽ കാശിയെയും ജാനിയെയും കണ്ടപ്പോൾ ബാബ സന്തോഷം കൊണ്ട് ഫോണിന്റെ സ്ക്രീനിൽ മുത്തം വെച്ചു. കാശിനാഥൻ ബാബയെ കാണാൻ ജയിലിൽ പോയിരുന്നു. ജാനിക്ക് പനി പിടിച്ചുകൊണ്ട് അവൾക്ക് പോവാൻ കഴിഞ്ഞില്ല. കാശിയും ജാനിയും നേരിട്ട് കാണുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ പരസ്പരം മിണ്ടാറില്ലായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർ പല പ്ലാനും നടത്തിയിട്ടും ഒന്നും ഫലിച്ചില്ല. ജാനി ഒഴിവ് സമയങ്ങളിൽ മാത്രമേ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോയിരുന്നുള്ളൂ. ഉള്ളിൽ ജാനിയോട് ഇഷ്ടക്കേടുണ്ടെങ്കിലും കാശിനാഥൻ അവളോട് താങ്ക്സ് പറയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവന്റെ നിഴൽ കണ്ടാൽ ജാനി പ്രണയത്തോട് ഒഴിഞ്ഞു മാറും. അവനു മുമ്പിൽ പ്രണയം പിടിച്ചു വയ്ക്കാൻ അവളിപ്പോൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ശ്രീയും ജോയും ആരോടൊന്നും പറഞ്ഞില്ലെങ്കിലും ആരോടും ഓവറായി സംസാരിക്കാൻ വീട്ടിലേക്ക് വരരുതെന്നും അങ്ങനെ കണ്ടാൽ എല്ലാവരോടും യഥാർത്ഥ സ്വഭാവം വിളിച്ചു പറയുമെന്ന ശ്രീയുടെ ഭീഷണിയിൽ ആര്യ പേടിച്ചിരുന്നു. ആര്യ ഇപ്പോൾ ഒറ്റക്കായി. ഉള്ളിൽ അവൾക്ക് പക നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജാനിയോട് അവൾക്ക് ദേഷ്യം തന്നെയായിരുന്നു. ആര്യയോട് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കായിരുന്നു ജോ. സ്പോർട്സ് മീറ്റിന്റെ അന്നാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം ഞങ്ങൾ അറിഞ്ഞത്. എന്നോട് ശ്രീമോളെല്ലാം പറഞ്ഞു. നിനക്കറിയാലോ കാശിനാഥൻ എനിക്ക് ജീവനാണെന്ന്, അതുപോലെ അവന്റെ കുടുംബവും. ഇനിയും നിന്റെ അടുത്ത് നിന്ന് ഇതുപോലെ തെറ്റുകൾ ഞാൻ കണ്ടാൽ മറുപടി പറയുന്ന കാശിനാഥനായിരിക്കും. ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നില്ല. മേലാൽ നിന്റെ ഉടായ്പ് നീ ഇറക്കിയ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും. കേട്ടോടി പിശാജെ, ദേഷ്യത്തോട് അത്രയും പറഞ്ഞ് ജോ ബൈക്കിൽ കയറിപ്പോയി. ഇനിയും തെറ്റുകൾ ചെയ്താൽ എല്ലാവരും തന്റെ സ്വഭാവം അറിയുമോ എന്ന പേടികൊണ്ട് ആര്യ ഒതുങ്ങി നടക്കാൻ തുടങ്ങി. അവൾക്കിപ്പോൾ കൂട്ടായി രാഗേഷ് മാത്രമേ ഉള്ളൂ. വെളിയിൽ നല്ലവളായി, ഉള്ളിൽ അവൾ പകയുമായി നടന്നു. ദിവസങ്ങൾ കടന്നുപോയി. മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വിവാഹവാർഷികവും ഗീതയുടെയും മാതയുടെയും എൻഗേജ്മെന്റ് അടുക്കാറായതുകൊണ്ട് എല്ലാവരും കോവിലകത്താണ്. കോവിലകത്ത് ജാനിയുടെ മുറിയുടെ എതിരായിട്ടാണ് കാശിനാഥന്റെ മുറി. ജാനി കാശിയുടെ മുറിയിലേക്ക് വാതിൽ തുറന്ന് കയറി. അവൾ അവന്റെ മെത്തയിൽ ചുരുണ്ടുകൂടി കിടന്നു. 5 ദിവസമായി കാശിനാഥനും തേജസ്സും കാശിയുടെ കൂട്ടുകാരും ലാൽ സാറിന്റെ കൂടെ കാശ്മീരിലേക്ക് യാത്ര പോയിട്ട്. വിശേഷ ദിവസങ്ങൾ അടുക്കാറാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞാണ് അവർ പോയത്. കാശിയേട്ടാ, എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് കണ്ടതാണ് എന്റെ ഏട്ടനെ. ജാനി അവന്റെ പിള്ളോ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
ലക്ഷ്മിയമ്മേ, കാശിയേട്ട് വിളിക്കുന്നു ഫോണില്.
റൂമിന് മുമ്പിലൂടെ സച്ചി ഉറക്കെ പറഞ്ഞു ഓടുന്നു കേട്ട് ജാനി സന്തോഷം കൊണ്ട് റൂം തുറന്ന് അവന്റെ പുറകെ ഓടി. അവൻ പോയതിനു ശേഷം അവൻ വിളിക്കുമ്പോഴൊക്കെ ജാനി ഫോണിൽ സംസാരിക്കുന്നവരുടെ അരികിൽ നിൽക്കാറാണ് ഇപ്പോൾ പതിവ്. പക്ഷെ അവന്റെ സ്വരമൊന്നും അവൾ കേൾക്കാറുണ്ടായിരുന്നില്ല. അവളുടെ ഈ അടവ് സത്യങ്ങൾ അറിയുന്ന ടീംസിന് അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ ഫോൺ മാറി മാറി മേടിച്ച് സംസാരിക്കും. അവന്റെ സ്വരം കേൾപ്പിക്കാതെയും അവൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കാതിരിക്കുകയുമാണ് ഇപ്പോൾ അവരൊക്കെ ചെയ്യുന്നത്. കാരണം കാശിനാഥൻ വരാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ. അവനെയും അവന്റെ സ്വരത്തെയും കാണാതെയും കേൾക്കാതെയും വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവിക്കുകയാണ് ജാനി. ഇപ്പോൾ സത്യം പറഞ്ഞ ടീംസ് അവളെ മനഃപൂർവ്വം അനുഭവിപ്പിക്കുകയാണ്. അവൾ തന്നെ അവൻ വരുമ്പോൾ പിടിച്ചു വയ്ക്കാനാവാതെ പ്രണയം തുറന്ന് പറയാൻ വേണ്ടി. ഇതൊന്നും ജാനിയും കാശി അറിയുന്നില്ല. അതിനാണ് ടീംസ് കാശിനാഥിനെ അവളിൽ നിന്ന് അകത്തി മാറ്റി യാത്ര പോയിരിക്കുന്നത്. ലാൽ സാറിന് ഇതൊന്നും അറിയില്ല. ടൂർ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാറ് അവരെ കൊണ്ട് കാശ്മീരിലേക്ക് കൊണ്ടുപോയി. ജാനി താഴേക്ക് ചെല്ലുമ്പോൾ വിശാലമായ ഹാളിൽ ആട്ടുകെട്ടിൽ മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് കാശിയോട് സംസാരിക്കുകയാണ് അമ്മ. ജാനി അമ്മയെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അവരുടെ നെഞ്ചോരം ചേർന്നിരുന്നു. അമ്മേ, ജാനി സ്നേഹത്തോടെ കൊഞ്ചി. ജാനിയുടെ സ്വരം കേട്ടതും ജോ കാശിയിൽ നിന്ന് ഫോൺ വാങ്ങി അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. ജാനി ചെവി കൂർപ്പിച്ചപ്പോൾ ജോയുടെ ശബ്ദമാണ്. നിരാശയോടെ ജാനി അമ്മയുടെ തോളിൽ കിടന്നു. കാശിയോടൊന്ന് സംസാരിക്കാൻ അവളുടെ ഉള്ളാകെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചി, ഫോൺ മേടിച്ചിട്ട് വായോ. അവന്റെ സ്വരം എങ്ങനെയെങ്കിലും കേൾക്കാൻ വേണ്ടി കാതും കൂർപ്പിച്ചിരിക്കുന്ന ജാനിയെ നോക്കി ഗീത ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. പാവുണ്ട് ഗീതേച്ചി അതിന്റെ ഇരുത്തം കാണുമ്പോൾ. എത്ര ദിവസമായി കാശിയറിന്റെ സ്വരവും മുഖവും എന്റെ ജാനി ചേച്ചി കണ്ടിട്ട്.
അവൻ പറഞ്ഞപ്പോൾ കാതുകൂർപ്പിച്ചിരിക്കുന്ന അവളെ കണ്ടപ്പോൾ ഗീതക്കും ശ്രീക്കും രസിയക്കും പാവം തോന്നി. എന്നാലും അവരത് പുറത്ത് കാണിച്ചില്ല. എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കാനുള്ള ലക്ഷ്യം മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ. കണക്കായിപ്പോയി, കുരങ്ങ പോയി മേടിച്ചിട്ട് വായു, ഞങ്ങളെ കൂടി സെൻഡി അടിപ്പിച്ച് പ്ലാൻ തകർക്കാതെ. ഗീത ചെവിക്ക് പിരിച്ചപ്പോൾ സച്ചി പോയി ഫോൺ വാങ്ങി. ജോച്ചായ, കാശിയേട്ടൻ എവിടെ? നിങ്ങളിപ്പോ എവിടെ എത്തി?
ഞങ്ങൾ ശ്രീനഗറിലാണ് മോനെ, ജോ പറഞ്ഞു.
കാശിയേട്ടാ, സച്ചി വിളിച്ചു കേട്ട് ജാനി അമ്മയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പോയി മുടിയിൽ തലോടി നിന്നു. സച്ചി അവൾ വരും മുമ്പേ അടയാളമായ വിസിൽ മുഴക്കിയിരുന്നു. തേജസ് ഫോൺ മേടിച്ചിരുന്നു. ഫോൺ ശ്രീ മേടിച്ചു. തേജസ് ഏട്ടാ, കാശിയേട്ടൻ എവിടെ? ജാനി ശ്രീയുടെ അടുത്തേക്ക് മെല്ലെ നടന്നു. അവളോട് ഓരോന്നും ചോദിച്ച് ചുറ്റിപ്പിടിച്ച് നിന്നു. പിന്നെ കാത് കൂർപ്പിച്ച് നോക്കി. ഫോൺ നേരെ ജോയുടെ കയ്യിൽ. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് തേജുവും ജോയും ഫോൺ വാങ്ങുന്നത് കണ്ട് കാശി അവരെ കാര്യമറിയാതെ വഴക്ക് പറഞ്ഞു. കാശി ജോണിയുടെ കൂടെ പോയി. ഫോൺ ഗീതയുടെയും മാതിയുടെയും ബാസിയുടെയും വീട്ടിലുള്ളവരുടെയെല്ലാം കയ്യിലെത്തുമ്പോഴും ജാനി അവന്റെ സ്വരം കേൾക്കാൻ അവരുടെയൊക്കെ പിന്നാലെ നടന്നു. പക്ഷേ അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. വൈകിട്ട് എല്ലാവരും മുത്തശ്ശിയുടെ റൂമിലിരിക്കുമ്പോൾ തേജസ് റസിയാക്ക് വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോളിൽ കാശിയെ കൂട്ടുകാർ ഉൾപ്പെടുത്തിയില്ല. അവനെ കാണിക്കാതെ അവർ വീഡിയോ കോൾ ചെയ്തു. എല്ലാവരും ബെഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജാനി വീഡിയോയിൽ എത്തിവലിഞ്ഞ് നോക്കിയെങ്കിലും കാശിയെ കണ്ടില്ല. ജാനിയുടെ ഉള്ളിലുള്ള പ്രണയം പുറത്തെടുപ്പിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. പിറ്റേ ദിവസം ജാനിയെ പറ്റിക്കാൻ വേണ്ടി സച്ചിയും ടീംസും തീരുമാനിച്ചു. ജാനിയുടെ റൂമിലേക്ക് സച്ചി വന്നു. കാശിയേട്ടാ വെക്കുകയാണ് കേട്ടോ. സച്ചി ടേബിളിൽ ഫോൺ ഓഫ് ചെയ്യാതെ വെച്ചിട്ട് പോയി. റൂമിലിരുന്ന ജാനി കോൾ ഓഫാത്ത കണ്ട് ചുറ്റും നോക്കി ഫോൺ എടുത്തു. അവൾ മറഞ്ഞു നിന്ന് ടീംസ് നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഫോൺ ചെവിയിൽ വെച്ചു. അവളുടെ മേനിയാകെ വിയർത്തു. പക്ഷെ ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. ജാനിക്ക് കരച്ചിലാണ് വന്നത്. ജാനി ഫോണിലൂടെ തേങ്ങുന്ന കേട്ടപ്പോൾ ജോയുടെ മിഴികൾ നിറഞ്ഞു. ജാനി ഫോൺ കട്ട് ചെയ്തു. അതറിയാതെ ജോ കാശിയുടെ അടുത്തേക്ക് ഓടി.
ഓടാ, നീയൊക്കെ കുറേയായി തുടങ്ങിയിട്ട് മനുഷ്യനെ കളിയാക്കാൻ.
കാശി അവനോട് ചൂടായിപ്പോയി. ജോ ശ്രീയെ ഫോണിൽ വിളിച്ചു.
മക്കളെ, കളിക്കുന്നത് തീക്കളിയാണ്.
അവളുടെ കരച്ചിൽ എന്നെപ്പോലും വേദനിപ്പിച്ചു. ഇനിയും അതിനെ വേദനിപ്പിക്കണ്ട, ഞങ്ങൾ നാളെ തന്നെ തിരിച്ചു വരും. പക്ഷേ കാശിനാഥൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധം പിടിച്ചു. അവർക്ക് അവന്റെ വാശിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. ജാനിക അവനെ കാണാതെ ആകെ വിഷമത്തിലായിരുന്നു. അവൾ കോവിലിലെ കാശിയുടെ മുറിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി കിടക്കും. അവൾ കാശിയുടെ മെത്തയിൽ കിടന്ന് അവന്റെ പില്ലോയിൽ മുഖമമർത്തി ശ്വസിച്ചു. അവന്റെ തലയിണ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. കാശിയേട്ടാ, അവൾ തലയിണയിൽ നോക്കി സ്നേഹത്തോടെ വിളിച്ചു.
എന്നോട് പിണക്കാണോ? എത്ര ദിവസമായി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നു. എനിക്കിനി കാണാതിരിക്കാൻ വയ്യ. ഒന്ന് വന്നൂടെ, കാണാൻ കൊതിയായിട്ടാണ്.
അവൾ പില്ലോയെ ഇറുകി പിടിച്ച് ബെഡിലേക്ക് കിടന്നു. അവൾ പതിയെ മയങ്ങി. സ്വപ്നത്തിൽ കാശിനാഥൻ അവളെ തേടി വന്നു.
കാശിയേട്ടാ.
അവൾ കാശിയുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു.
എന്നെ കാണാഞ്ഞിട്ട് എന്റെ ജാനി ഒരുപാട് വിഷമിച്ചോ?
അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി കാശിനാഥൻ പ്രേമപൂർവ്വം ചോദിച്ചു. ജാനിയുടെ മിഴിയിൽ പരിഭവവും സങ്കടവും വേദനയും നിറഞ്ഞു വന്നു.
കാശിനാഥൻ അവളുടെ മിഴികളിലെ നനവുകൾ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു.
പതിയെ അവളുടെ മേൽച്ചുണ്ടിന് മുകളിലെ വെള്ളക്കല്ലിൽ ചുംബിച്ചു.
ജാനി, ഞാൻ നിന്റെ അന്തരത്തിൽ മൃദുവായി കടിച്ചോട്ടെ?
പ്രണയം നിറഞ്ഞ മിഴികളോടെ കാശിനാഥൻ ചോദിച്ചു. ചിരിയോടെ ജാനി തിരിഞ്ഞിടുന്നു. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് അവൾ ഉണർന്നു. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ജാനി പതിയെഴുന്നേറ്റ് ജനലരികിൽ പോയി നിന്നു. ജനൽ തുറന്നിട്ടു. കായൽക്കാറ്റിന്റെ തണുപ്പിൽ അവൾ മിഴികൾ അടച്ചു നിന്നു. തന്റെ അരയിലൂടെ കൈ ചുറ്റി കാതിൽ അവൻ ചുടുചുമ്പനം പതിപ്പിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു. എല്ലാം തോന്നലാണെന്ന് മനസ്സിലായപ്പോൾ ജാനിയുടെ മിഴിയിൽ നിന്ന് നീർത്തുള്ളി ഇറ്റുവീണുകൊണ്ടിരുന്നു.
നമ്മൾ എത്ര അകലെയാണ് കാശിയേട്ടാ. ഓരോ നിമിഷവും എന്തൊരുകയാണ് ഞാനിപ്പോൾ. നീയില്ലാതെ, നിന്റെ സ്വരം കേൾക്കാതെ ഞാൻ തളർന്നു പോകുന്നു കാശിയേട്ടാ. നീയിപ്പോ മഞ്ഞിന്റെ തണുപ്പിൽ കാശ്മീരിൽ മയങ്ങുകയാവും അല്ലേ?
കാശിയേട്ടാ, എനിക്കൊരു മോഹമുണ്ട്. ഒരിക്കലും നടക്കില്ലെങ്കിലും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞൊരു നടക്കാത്ത മോഹം. വെള്ളപ്പുതപ്പണിഞ്ഞ് മഞ്ഞിൽ കുളിച്ച കാശ്മീർ, മഞ്ഞുമലകളോടുള്ള അടങ്ങാത്ത പ്രണയവും മഞ്ഞിനെ വാരിപ്പുണരാനുള്ള ആഗ്രഹവും എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു കാശിയേട്ടാ. കാശ്മീർ താഴ്വരയും മഞ്ഞുമലകളും അവയുടെ സൗന്ദര്യവും കണ്ട് നിന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ നെഞ്ചോരം അമരാൻ കൊതിയാവുന്നു കാശിയേട്ടാ. ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീരെങ്കിൽ ആ സ്വർഗത്തിലൊരു താഴ്വരയാണ് ഗുൽമർഗ്. ഒരിക്കൽ നിന്നോടൊപ്പം അവിടെ പോയപ്പോൾ ഞാൻ നിന്റെ സുഹൃത്തായിരുന്നു. ഇനി അവിടേക്ക് പോകുമ്പോൾ നിന്റെ പെണ്ണായി, നിന്റെ പ്രണയിനിയായി, നിന്റെ ഭാര്യയായി ആ മണ്ണിൽ നിന്നോടൊപ്പം നിൽക്കാൻ അടങ്ങാത്ത ഒരാഗ്രഹം.
വേദനയോടെ അവളൊന്ന് പുഞ്ചിരിച്ചു. ഒരിക്കലും നടക്കാൻ സാധ്യമില്ലാത്ത സ്വപ്നങ്ങളാണല്ലോ താൻ നെയ്തുകൂട്ടുന്നത്.
നീ വരില്ലേ എന്നിലേക്ക് കാശിയേട്ട?
കാശ്മീരിൽ പോയില്ലെങ്കിലും സാരമില്ല. എന്റെ സ്വർഗം നിന്റെ നെഞ്ചിലാണ് കാശിയേട്ട. നിന്റെ നെഞ്ചിൽ മയങ്ങിയാൽ എനിക്ക് ഈ ലോകം കിട്ടിയ ഫീലാണ്,
ജാനി കുളിരോടെ പറഞ്ഞു.
അങ്ങകലെ കാശ്മീരിന്റെ തണുപ്പിൽ ഉറങ്ങുന്ന കാശിനാഥന്റെ സ്വപ്നത്തിലും കരയുന്ന ഭാഗ്യയുടെ മുഖം തെളിഞ്ഞു വന്നു. അവൻ മിഴികൾ വലിച്ചു തുറന്നു. ബ്ലാങ്കറ്റ് കൊണ്ട് അവൻ ദേഹം പൊതിഞ്ഞു കിടന്നു. തേജസ് കാശിയെ കെട്ടിപ്പിടിച്ച് അരികിൽ കിടപ്പുണ്ട്. കാശി ഉറക്കം വരാതെ പതിയെ എഴുന്നേറ്റു. ഭാഗ്യയുടെ തേങ്ങൽ കാതിൽ മുഴങ്ങുന്ന പോലെ അവന് തോന്നി. കാശിനാഥൻ ടാറ്റൂവിൽ പതിയെ തലോടി. കാശ്മീർ നന്നായിരുന്നു ചുറ്റിയടിച്ച് അവർ മടങ്ങി. നാളെ അവർ വരുമെന്ന് കേട്ടപ്പോൾ ജാനിയുടെ മുഖം സന്തോഷം കൊണ്ട് നിറയുന്നത് അവരെല്ലാം ശ്രദ്ധിച്ചു. അവർ രാത്രി വരുമെന്ന് പറഞ്ഞപ്പോൾ ജാനി കോവിലിന്റെ പൂമുഖത്ത് മുത്തച്ഛനൊപ്പം ഇരുന്നു. നേരം ഒരുപാട് വൈകിട്ടും അവർ വന്നില്ല. മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ലക്ഷ്മി അവൾക്കരികിലേക്ക് വന്നു. ഒന്നുമില്ലമ്മേ, ജാനി പ്രതീക്ഷയോടെ കവാടത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വായു, നമുക്ക് നാളെ നേരത്തെ എണീക്കണ്ടേ? നാളെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വിവാഹവാർഷികമാണ്. ഞാൻ വരാമേ, കുറച്ചേരം കൂടി ഞാനിവിടെ ഇരിക്കട്ടെ. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ലക്ഷ്മി വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അകത്തേക്ക് പോയി. ജാനി ഉറങ്ങാതെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു അവന്റെ വരവിനായി. അഴകർനാഥേശ്വര കോവിലകം അലങ്കരിക്കപ്പെട്ടിരുന്നു. രാമദത്തിന്റെയും ദേവകിയുടെയും വിവാഹവാർഷികം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ആദിയുടെയും ഗീതയുടെയും വിവാഹ നിശ്ചയമാണ്. ബേബി പിങ്ക് നിറവും ആഷ് നിറവും കൂടിച്ചേർന്ന റേഷം പാസി വർക്ക് ചെയ്ത ലഹങ്ക ധരിച്ചുകൊണ്ട് ജാനി ചില്ലുകണ്ണാടിയുടെ മുമ്പിൽ വന്നിരുന്നു. കാശിനാഥൻ രാവിലെയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ അവനെ കാണാത്തതിന്റെ വേദന ഒരുപാടുണ്ടെങ്കിലും തന്നെ സുന്ദരിയാക്കാൻ വരുന്ന അമ്മയെ നോക്കി അവൾ പുഞ്ചിരിയോടെ ഇരുന്നു. ആഹാ, അമ്മയുടെ കുട്ടി ഡ്രസ്സ് ധരിച്ചപ്പോ സുന്ദരിയായിട്ടോ? ലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു. ശരിക്കും? അതേടാ, അമ്മയുടെ മോള് ചുന്ദരിയായിട്ടുണ്ട്. ആരും കണ്ണു വെക്കാതിരിക്കട്ടെ അമ്മയുടെ തങ്കക്കുടത്തിനെ, ലക്ഷ്മി പറഞ്ഞപ്പോൾ ജാനിയുടെ ചുണ്ടിൽ ചിരിവിടർന്നു. ഈ വേഷത്തിൽ കാശിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള നിമിഷമോർത്ത് അവൾക്ക് നാണം വന്നു. ലക്ഷ്മി അവളെ കണ്ണാടിയുടെ മുമ്പിലിരുത്തി അണിച്ചൊരുക്കി സുന്ദരിയാക്കി. നീളൻ മുടി നിവർത്തിയിട്ട് ജാനിയത് മുമ്പിലേക്കിട്ടു. കഴുത്തിൽ മാലയിടാൻ അവൾ സമ്മതിച്ചില്ല. കാശി അണിച്ച ചെയിൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മറ്റൊരു മാലയിടാൻ അവൾക്ക് തോന്നിയില്ല. മോളെ, മുല്ലപ്പൂ വെക്കണ്ടേ? ലക്ഷ്മി ചോദിച്ചു. വേണ്ടല്ലോ, ഇങ്ങനെ മതി, അവൾ കണ്ണാടിയിലേക്ക് ചെരിഞ്ഞ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. റൂമിലേക്ക് അപ്പോഴാണ് ഗീതയും ശ്രീയും റസിയും വന്നത്. പീകോക്ക് ഗ്രീൻ നിറത്തിൽ ട്രെൻഡി കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വ്യൂ ചെയ്ത കാഞ്ചീപുരം സാരിയാണ് ഗീത ഉടുത്തത്. മുടിയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് നെറ്റിയിൽ വട്ടപ്പൊട്ടൊക്കെ തൊട്ട് ഗീത സുന്ദരിയായിരുന്നു. ശ്രീ റെഡ് ആൻഡ് വൈറ്റ് കളർ റേഷം വർക്ക് ചെയ്ത ലാച്ചയാണ്. റസി നീലയും സ്കൈ ബ്ലൂവും മിക്സ് ചെയ്ത രോഷം വർക്ക് ചെയ്ത ലാച്ചയും. സ്ഥിരം തട്ടം കൊണ്ട് മൂടി മറക്കുന്ന റസി ഇന്ന് തട്ടമിടാതെ മുടി ഭംഗിയായി വിരിച്ചിട്ടിരിക്കുകയാണ്. അവളെ നോക്കി ജാനി സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോൾ റസിയുടെ ചുണ്ടിൽ ചിരിവിടർന്നു. റൂമിലേക്ക് ആരി വന്നപ്പോൾ റസിയുടെയും ശ്രീയുടെയും മുഖം ഭംഗി. ആരിക്കുട്ടി! ജാനി അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മൊടുത്തു. ആരു കണ്ടാലും നോക്കിപ്പോകുന്ന രാജകുമാരിയെ പോലെ നിൽക്കുന്ന ജാനിയെ പുറത്ത് ചിരിച്ചു കാണിച്ച് ആര്യ അസൂയയുടെ നോക്കുന്ന ശ്രീയും റസിയും ശ്രദ്ധിച്ചു. ആര്യ ഗ്രീൻ ആൻഡ് ഗോൾഡൻ നിറങ്ങൾ ചേർന്ന ധാവണിയാണ് ഉടുത്തിരുന്നത്. ആരിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട്. ജാനി അവളെയും ചേർത്ത് പിടിച്ച് താഴേക്ക് പോയി. റസി, അവളിപ്പോ ജാനി ചേച്ചിയോടാ കൂടുതൽ കൂട്ടുപിടിച്ചിരിക്കുന്നത്, ശ്രീ അവളോട് മെല്ലെ പറഞ്ഞു. സൂക്ഷിക്കണം ശ്രീ, അവൾ ജാനി ചേച്ചിയുടെ സ്നേഹം മുതലെടുക്കും, റസി ശ്രീയോട് ടെൻഷനോടെ പറഞ്ഞു. പേടിക്കണ്ട റസി, അവളൊന്നും പറയില്ല, നീ വാ. ലക്ഷ്മിയോട് സംസാരിക്കുന്ന ഗീതയും വിളിച്ചുകൊണ്ട് അവർ താഴേക്ക് പോയി. കോവിലകം അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹാളാകെ ശരരാന്തലിന്റെ വെളിച്ചുകൊണ്ട് മനോഹരമായിരുന്നു. ഗോവണി ഇറങ്ങി വരുന്ന ജാനിയെ വന്ന അതിഥികളായ പല സ്ത്രീകളും കണ്ണുവെച്ചു. ചേച്ചി, ഒരു സെൽഫി എടുക്കാൻ വന്നേ. സച്ചി ഫോണുമായി അവളുടെ അടുത്തേക്ക് വന്ന് സെൽഫി എടുത്തു. മോളുടെ പേരെന്താ? ഹാളിലെ സെറ്റിൽ നിന്ന് ഒരു സ്ത്രീ ചോദിച്ചു. ജാനിക ഭാഗ്യരതി. പഠിക്കുകയാണോ? ആ, PG ഫസ്റ്റ് ഇയർ. ഏത് കോളേജിലാ? ജാനി ചേച്ചിയെ അമ്മ വിളിക്കുന്നു, സച്ചി ഗൗരവത്തോടെ പറഞ്ഞു. അവൾ പോയപ്പോൾ സച്ചി ആ സ്ത്രീയുടെ അടുത്ത് പോയിരുന്നു. പൊന്നമ്മച്ചി, എനിക്കൊരു അളിയനുണ്ട്, അവനാണ് എൻ്റെ പെങ്ങളെ കെട്ടുന്നത്. അവനല്ലാതെ ആർക്കും ഞാൻ എൻ്റെ പെങ്ങളെ തരില്ല. ഉള്ളിൽ തോന്നിയ ആഗ്രഹം മടക്കി വെച്ചേക്ക്. അവൻ്റെ സംസാരം കേട്ട് ആ സ്ത്രീയുടെ മുഖം കറുത്തു. അവരവനിൽ നിന്ന് ദേഷ്യത്തോടെ മുഖം തിരിച്ചു. കുടുംബക്കാരൊക്കെ ഓരോരുത്തരായി എത്തിയിട്ടും കാശിനാഥൻ വന്നില്ല. ജാനിക മുകളിൽ സോപാനത്തിൽ അപ്പുവിനും കുട്ടികൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു. അവനെ കാണാത്തതിൽ അവൾക്ക് നോവ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ദുഷ്ടൻ, കാശ്മീരിൽ എന്ത് കാണാനാണോ രണ്ടു ദിവസം കൂടി നടന്ന്? ഇങ്ങനെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്ന് വല്ല വിചാരമുണ്ടോ? ശത്രുവിനോട് സ്നേഹമില്ലാത്ത ജാട. അയ്യോ സോറി കാശിയേട്ടാ, എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം. കുട്ടികൾ കേൾക്കാതെ ഫോണിലുള്ള അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ മെല്ലെ പറഞ്ഞു. കുട്ടികൾ സോപാനത്തിൽ നിന്ന് താഴേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. ജാനിക ഞെട്ടലോട് താഴേക്ക് നോക്കി. കോവിലകത്തിന്റെ മുറ്റത്തൂടെ ജിപ്സിയിൽ വരികയാണ് കാശിനാഥനും കൂട്ടുകാരും. ജാനികയുടെ പാദങ്ങൾ അവന്റെ അടുത്തേക്ക് ഉദിച്ചു. അതിഥികളെല്ലാവരും ഹാളിൽ നിറഞ്ഞിരുന്നു. അവൾ ഗോവണികൾ വേഗത്തിൽ ഇറങ്ങി പൂമുഖത്തേക്ക് ഓടിപ്പോയി. കിതപ്പോൾ അവൾ ചെന്ന് നിന്നപ്പോൾ കാശിനാഥൻ ജിപ്സിയിൽ നിന്ന് ഇറങ്ങുകയാണ്.
മുഖത്ത് സൺഗ്ലാസ്സൊക്കെ വെച്ചാണ് കാശിനാഥൻ ജിപ്സിയിൽ നിന്ന് ഇറങ്ങിയത്. നീല കുർത്തയും മുണ്ടുമാണ് വേഷം. തേജസ്സും ജോയും അജുവും ചാർലിയും ജോണിയും അവനോടൊപ്പമുണ്ട്. ശ്രീയും രസിയും ജാനി മുകളിൽ നിന്ന് ഓടി വരുന്നൊക്കെ ക്യാമറയിലെടുത്ത് നോക്കിക്കൊണ്ട് ജാനിയുടെ അടുത്തേക്ക് വന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾക്ക് പിന്നിൽ വന്നു നിന്നു. ജാനി അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ജാനിയക്ക് ഉള്ളിലുള്ള പ്രണയം അടക്കി വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അവന്റെ അടുത്തേക്ക് ഓടാൻ നിന്നതും ഒരു നിമിഷം നിന്നു. അപ്പോഴാണ് ജാനിക്ക് ഒരിക്കലും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത തന്റെ ഏകാന്ത പ്രണയം ഓർമ്മ വന്നത്. വേദനയോടെ അവൾ കാശിയെ നോക്കി. കാശിനാഥൻ സൺഗ്ലാസ് മുഖത്തുനിന്നെടുത്ത് മുടിയിൽ വിരലൊടിച്ച് തേജസ്സിനോട് ചിരിച്ചു. അവന്റെ സൗന്ദര്യത്തിൽ ജാനിക മയങ്ങിപ്പോയിരുന്നു. ചിരിക്കുമ്പോൾ തേൻ നിറമുള്ള മറുക് അവന്റെ സൗന്ദര്യം ഇരട്ടിപ്പിച്ചു. അയ്യോ, എന്റെ കാശിയേട്ടനെ കാണാൻ എന്തൊരു ഭംഗിയാണ്, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ജാനി കുളിരോടെ പറയുന്ന കേട്ട് ശ്രീയും റസിയും ചിരിയടക്കി പതിയെ ഉള്ളിലേക്ക് പോയി.
വാട,
കാശിനാഥൻ കൂട്ടുകാരെ വിളിച്ച് കോവിലകത്തിന്റെ പടികൾ വേഗത്തിൽ കയറാൻ തുടങ്ങി. കുർത്തയുടെ കൈയും കയറ്റി വെച്ച് വരുന്ന കാശിനാഥനെ ജാനിക മിഴിവെട്ടാതെ പ്രേമപൂർവ്വം നോക്കി നിന്നു.
കാശിപ്പാ,
അപ്പു ശോഭാനത്തിലിരുന്നുകൊണ്ട് അവൻ വിളിച്ചു.
അപ്പു,
കാശി അവനെ ഉറക്കെ വിളിച്ചു. അവനെ കണ്ട സന്തോഷത്തോടെ മുകളിലേക്ക് നോക്കി ഉയർന്നിച്ചാടി കാണിച്ചു. അപ്പുവും കുട്ടികളും അവന്റെ മേലേക്ക് മുകളിൽ നിന്ന് പനീർ പൂക്കൾ വിതിരി. കാശിനാഥൻ മുടിയിൽ വിരലോടിച്ചുകൊണ്ട് അവന് പ്ലെയിൻ കിസ് കൊടുത്തു. അവന്റെ ചുണ്ടിൽ വിരിയുന്ന ചിരി ജാനിയുടെ മേനിയായി കോരിത്തെരിപ്പിച്ചു. കാശിനാഥൻ പൂമുഖത്തേക്ക് നോക്കിയപ്പോൾ ജാനി അവനെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. കാശിനാഥൻ അവളുടെ ലഹങ്കയൊന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ സച്ചിക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത ലഹങ്കയായിരുന്നത്. സ്ത്രീയും രസിയും ഓഡിയോ സിസ്റ്റം ഓൺ ചെയ്തു. ജാനിയുടെ നീളം മുടിയിടകൾ കാറ്റിൽ പാറി. കാശിനാഥൻ അവളുടെ അടുത്തേക്ക് മെല്ലെ നടന്നു. ജാനിയുടെ മിഴികൾ പ്രണയത്തോട് അവനെ നോക്കുകയായിരുന്നു.
ഇതെന്താ കോലം പൂമുഖത്ത് കൊണ്ടുവച്ചിരിക്കുന്നേ?
കാശിയുടെ കളിയാക്കൽ കേട്ട് എല്ലാവരുടെയും മുഖം വാടി.
അല്ല, ഇത് സച്ചി ഗീതച്ചേച്ചി കൊടുത്ത ഡ്രസ്സല്ലേ? ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് നീ എന്തിനാ ഇതിട്ടത്? നിന്റെ തോടനൊന്നും മേടിച്ചെന്നില്ലേ?
അവന്റെ കുത്തുവാക്കുകൾ ജാനിയുടെ തണുത്ത ഹൃദയത്തിൽ കനൽ വീണ പോലെയാക്കി. അവൾ നിറഞ്ഞ മിഴികൾ അവനിൽ നിന്ന് തിരിച്ചു. കാശിയുടെ കൂട്ടുകാരെ നോക്കി.
തേജസ് എപ്പോ വന്നു? വായു, ചായ തരാം.
അവൾ തേജസിന്റെ കൈ പിടിച്ച് അകത്തേക്ക് പോയി. കാശിയുടെ കൂട്ടുകാർ അവനെ തന്നെ തുറച്ചു നോക്കിയായിരുന്നു. എന്തിനാ കാശി അവളോട് അങ്ങനെ പറഞ്ഞു? അവൾക്ക് നിങ്ങൾക്ക് തന്നെയല്ലേ എടുത്തു കൊടുക്കാറ്?
ഞാൻ ഡ്രസ് എടുത്തു കൊടുക്കുകയോ? അതൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അവൾ എന്റെ മനസ്സിൽ പോലും ഇല്ല.
നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചേ നിന്റെ ആണല്ലോ. ജോണി തെറി പറഞ്ഞ് മെല്ലെ പിറുവിർത്തു. ജോ അവന്റെ വാപൊത്തി.
എന്താടാ നീ പിറുവിർക്കുന്നത്?
കാശി അവനോട് ചോദിച്ചു.
ഒന്നുമില്ല, വായു.
കാശിനാഥനും കൂട്ടുകാരെ അകത്തേക്ക് എന്നു.
കൊച്ചു,
അമ്മ അവനെ കണ്ടത് വേഗം വന്ന് കെട്ടിപ്പിടിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ?
സൂപ്പർ ആയിരുന്നു.
മക്കളെ ഇരിക്കൂട്ടോ, അമ്മ ചായ എടുക്കാം.
ഓക്കെ അമ്മേ.
എല്ലാവരും സെറ്റിൽ പോയിരുന്നു.
എടാ കാശി, മറ്റോ സ്ഥലത്തില്ലത്രേ?
അജു കാശിയുടെ തോളി കൈയിട്ട് പറഞ്ഞു.
ആര്? സിദ്ധുവോ? എവിടെ പോയി?
പൂനെയിൽ സുഹൃത്തിന്റെ അടുത്തേക്ക് പോയതാണത്രേ.
ആണോ അജു? ആവു, ഒരു സമാധാനം ഉണ്ട്. അതുകൊണ്ട് വെറുതെ അല്ല, ഇവിടെ വല്ലാത്തൊരു തെളിച്ചം.
കാശിയും അജുവും പൊട്ടിച്ചിരിച്ചു. കുടുംബക്കാരൊക്കെ പുഞ്ചിരിയോട് നോക്കുമ്പോൾ കാശിനാഥൻ അത്ഭുതം തോന്നി. സ്പോർട്സ് മീറ്റിൽ വിജയം തന്നെയായിരുന്നു എല്ലാവരിലും ഇപ്പോഴുള്ള ചിരിവിടരാൻ കാരണം. അവനെല്ലാവർക്കും പുഞ്ചിരി സമ്മാനിച്ച് അകത്തേക്ക് പോയി. മുത്തശ്ശന്റെ മുറിയിലേക്ക് അവൻ ചെന്നപ്പോൾ ചപ്രമഞ്ചകട്ടിൽ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ് ജാനിക. കാശിനാഥൻ ഡോറിന് മുമ്പിൽ കൈകൾ പിണച്ചുകെട്ടി നിന്ന് അവരെ നോക്കി. സുന്ദരിയായി ഒരുങ്ങാൻ ഒരുപാട് ഇഷ്ടമാണ് ദേവകിക്ക്. ജാനിക ദേവകിയുടെ മുടിയൊക്കെ കെട്ടിവെച്ചു കൊടുത്തു. സാരിയൊക്കെ ഭംഗിയിൽ ഉടുപ്പിച്ചു കൊടുത്താണ് കട്ടിൽ ഇരുത്തിയിരിക്കുന്നത്. അവൾ അവരെ കണ്ണാടിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി മുടിയിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്ത് മുഖത്ത് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
എന്റെ ദേവു, നിനക്ക് പ്രായം എത്രയാന്ന വിചാരം? മുഖമൊക്കെ ചുളിഞ്ഞു പോയിരിക്കുന്നു. പിന്നെ ആരെ കാണിക്കാനാ ഈ കൊച്ചു പിമ്പിള്ളേരെ പോലെ ഒരുങ്ങുന്നേ? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ?
ഞാൻ ഇപ്പോഴും സുന്ദരിയാണ്.
ചെമ്മീലെ ഷീലയെ പോലെ ഇപ്പോഴും ചെറു പെണ്ണാണ് ഞാൻ.
മുത്തശ്ശി കണ്ണുകൾ വിടർത്തി കണ്ണാടിയിലേക്ക് നോക്കി പറഞ്ഞു. ജാനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. കാശിനാഥനും ഡോറിന്റെ അടുത്തുനിന്ന് വാപ്പുത്തി ചിരിയടക്കി നിൽക്കുകയാണ്.
അതിന് ചെമ്മീലിന് ഷീല ഉടുത്ത് ബ്ലൗസും മുണ്ടുമല്ലേ? ഇനി അതും വേണോ നിനക്ക്? ഈ ഉടുത്തൊരുങ്ങിയെന്നും പോരെ.
ഇങ്ങനെ ഒരു മണ്ടൻ,
മുത്തശ്ശി ചുണ്ടുകുറിപ്പിച്ച് തലക്കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. കാശിനാഥൻ ഉറക്കെ കൈകൊട്ടി ചിരിച്ചുപോയി. അത് കേട്ട് അവർ വാതിലിനടുത്തേക്ക് നോക്കി. അവന്റെ ചിരി കണ്ട് ജാനിക്ക് മുത്തശ്ശിന് ചിരി വന്നു. അവരും അവനോടൊപ്പം ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. മുത്തശ്ശി ദേഷ്യം വന്ന് ചുണ്ടുകൂർപ്പിച്ച് നോക്കിയപ്പോൾ കാശിനാഥൻ വീണ്ടും ചിരി തുടങ്ങി.
എപ്പോ അന്നു മുത്തശ്ശന്റെ കുട്ടി?
അവനടുത്തേക്ക് വരുന്നതിന്റെ മുത്തശ്ശൻ ചോദിച്ചു.
ഇപ്പൊ വന്നേ ഉള്ളു മുത്തശ്ശ. അയ്യോ, എനിക്ക് ചിരിക്കാൻ വയ്യേ.
ചുമരിൽ ചാരിയെന്ന് കാശിനാഥൻ വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ മനസ്സൂർന്നുള്ള ചിരി കണ്ടപ്പോൾ ജാനിയുടെ ഉള്ളം നിറഞ്ഞു. അവനെ ഒന്ന് വാരിപ്പുണരാൻ അവൾക്ക് തോന്നി.
ഞാൻ സുന്ദരിയല്ലേ കൊച്ചു?
ദേവകി വിഷമത്തോടെ അവനെ നോക്കി ചോദിച്ചു.
അയ്യോ, എന്റെ ദൈവം സുന്ദരി തന്നെയാണ്. ഈ മുഖത്തെ സൗന്ദര്യത്തെ വെല്ലാൻ ആരുമില്ല ഇവിടെ.
ചിരിയടക്കി കാശിനാഥൻ മുത്തശ്ശിയുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചു.
സത്യം
സത്യം,
അവൻ ഉറപ്പു നൽകി.
അപ്പോ ഞാനോ മോനെ?
ദത്തൻ അവനോട് ചോദിച്ചു.
അത് പിന്നെ പറയണോ, ശിവാജി ഗണേശനല്ലേ?
അവൻ പറഞ്ഞു കേട്ട് ദത്തൻ ഊന്നുവടി വീശി ദേവകിയെ നോക്കി പുച്ഛിച്ചിരിച്ചു.
പിന്നെ ഒരു ശിവാജി ഗണേശൻ
അങ്ങേട്ട് അടുത്തുകൊണ്ട് വെക്കാൻ പറ്റില്ല.
പിന്നെ നീ വലിയ ശീലയാണെന്നല്ലേ നിന്റെ വിചാരം.
അയ്യോ, രണ്ടാളും തല്ലുകൂടല്ലേ, ഇന്ന് നല്ലൊരു ദിവസമല്ലേ. ജാനി മുത്തശ്ശനെയും കാശി മുത്തശ്ശിയെയും പിടിച്ചു മാറ്റി. രണ്ടാളും പിണക്കത്തോടെ മുഖം തിരിച്ചു. ജാനിയും കാശിയും എത്ര പറഞ്ഞിട്ടും അവർ മിണ്ടിയില്ല. ജാനിയും കാശിയും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി.
ദേവു,
പിണങ്ങി നിൽക്കുന്ന അവരെ ദത്തൻ ഊന്നുവടി കൊണ്ട് ചുമലി തട്ടി വിളിച്ചു.
നിങ്ങൾ എന്നോട് മിണ്ടണ്ട, ഞാൻ ശീല അല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ്.
അവരുടെ സ്വരത്തിൽ പിണക്കം നിലനിന്നിരുന്നു.
എന്റെ ദേവു, നീ അവരെക്കാൾ എന്റെ ദേവു, നീ അവരെക്കാൾ സുന്ദരിയാണ്. അന്നും ഇന്നും നിന്നെ ഇപ്പോഴും കണ്ട എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല.
വാലിട്ടെഴുതിയ മിഴികൾ പിടപ്പിച്ച് കാണിച്ചുകൊണ്ട് അവർ ചോദിച്ചു.
സത്യം?
അവർ മിഴികൾ പിടപ്പിക്കുന്നതാണ്ട് ചിരി വന്നെങ്കിലും ദത്തൻ ശരിവച്ചു.
എന്നെ പറ്റിക്കയല്ലോ.
അല്ലെന്നേ.
അവരെ ചേർത്ത് പിടിച്ച് ദത്തൻ നെറ്റിയിൽ ചുംബിച്ചു. ദേവകിയും അയാളുടെ കവളിൽ ഉമ്മോടുത്തു.
ആഹാ, അപ്പൊ ഞങ്ങൾ പോവാൻ കാത്തിരിക്കയായിരുന്നല്ലേ രണ്ടാളും.
ജാനിയും കാശിയും വാതിക്കൽ നിന്ന് മുറിയുടെ അകത്തേക്ക് തളിയിട്ട് നോക്കി ചിരിയോട് ചോദിച്ചു.
പോടാ അവിടുന്ന്.
ദത്തൻ ചിരിയോടെ ഊന്നുവടി വീശിക്കൊണ്ട് വന്നപ്പോൾ രണ്ടാളും ഓടി. ജാനിയും കാശിയും ഓട്ടം നിർത്തി പരസ്പരം നോക്കി മുഖം തിരിച്ചു. ഹാളിലേക്ക് അവർ വരുന്നത് നോക്കി എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവര് രണ്ടാളും മാറുന്ന് എനിക്ക് തോന്നണില്ല, സത്യ ടീംസിനോട് പറഞ്ഞു. വന്നാലെങ്കിൽ അവരൊന്നും മിണ്ടുവെന്ന് പ്രതീക്ഷിച്ചു.
എവിടെ?
ജോണി പറഞ്ഞു.
കാശി, എപ്പോ വന്നു ഏട്ടന്റെ കുട്ടി?
മഹി അവനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു.
ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ
ഏട്ടാ, കാശി അവന്റെ കവളിൽ ഉമ്മേച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടന്മാർ കാശിയെ അവരവരുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി. അവർക്കൊക്കെ അവനെ നേരത്തെ അറിയാമെങ്കിലും കാശിയെ കാണാനും അഭിനന്ദനെ നേരിട്ട് പറയാൻ കൂടിയാണ് അവരേക്ക് വന്നിരിക്കുന്നത്.
അപ്പച്ചനൊന്നും വന്നില്ല പിള്ളേരെ?
ശേഖരന്റെ തോളിൽ കൈയിട്ടുള്ള ചോദ്യം കേട്ടപ്പോൾ ജോയും കൂട്ടുകാരും അത്ഭുതത്തോടെ അയാൾ നോക്കി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ശേഖരൻ കാശിയുടെ കൂട്ടുകാരോട് സൗമ്യമായി സംസാരിക്കാൻ ചെന്നത്.
ആ, മുത്തച്ഛൻ പറയാൻ വന്നിരുന്നു, കുറച്ചു കഴിഞ്ഞാ വരും,
അവർ ഒരുപോലെ മറുപടി പറഞ്ഞു.
താൻ ബാറൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജ്വല്ലറി തുടങ്ങിയാണെന്ന് കേട്ടല്ലോ.
ആ ഉണ്ടച്ചാ, ഉദ്ഘാടനത്തിന് എല്ലാവരും വിളിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരും,
അവൻ അയാളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ ജോയെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന സ്ത്രീ വായും പൊളിച്ച് നിന്നുപോയി. ജോ ശേഖരന്റെ തോളിൽ കൈവച്ച് അവളെ നോക്കി മീശ പിരിച്ച് പുരികം പൊക്കി കാണിച്ചു. സ്ത്രീ നാണത്തോടെ മുഖം താഴ്ത്തി അവിടുന്ന് പോയി. ജോ അവൾക്ക് പിന്നാലെ അവിടുന്ന് മുങ്ങി. സ്ത്രീ മുകളിലേക്ക് പോകുന്നുണ്ട്. ജോയ് അവൾക്കൊപ്പം പോയി. അവൾ റൂമിലേക്കായിരുന്നു കണ്ട് അവൻ ചുറ്റും നോക്കി. അവിടെയൊന്നും ആരുമില്ലെന്ന് മനസ്സിലാക്കി റൂമിലേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു. അവനെ കണ്ടതും സ്ത്രീ അവനെ പ്രണയത്തോടെ വാരിപ്പുണർന്നു.
എന്റെ അച്ഛനെ കയ്യിലെടുത്തല്ലേ?
എടുത്തല്ലോ, ഇനി എന്റെ പെണ്ണിനെ ഞാൻ ഈസി ആയിട്ട് കൊണ്ടുപോകും.
അയ്യടാ.
അവൾ അകന്നു മാറാൻ നോക്കിയപ്പോൾ ജോ അവളെ ഇറുകെ പുണർന്നു.
എത്ര ദിവസമായി കണ്ടിട്ട്, ഒരുപാട് മിസ് ചെയ്തു കേട്ടോ.
സ്ത്രീ അവനെ കവളിൽ ചുംബിച്ചു.
എനിക്കും.
അവളെ പതിയെ ചുവരിനോട് ചേർത്ത് നിർത്തി കഴുത്തിൽ മുഖം അമർത്തി അവൻ കാതിൽ പറഞ്ഞു. സ്ത്രീ അവനെ തള്ളിമാറ്റി തിരിഞ്ഞിരുന്നു. ജോ അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. സ്ത്രീയുടെ മോതിരവിരിൽ അവൻ ഡയമണ്ട് റിംഗ് അണിയിച്ചു.
നിനക്കായിട്ട് വാങ്ങിയതാ, ഇഷ്ടായോ?
അവൾ പതിയെ മൂളി.
എന്താ ഇത്ര നാണം?
അവളുടെ കാതിൽ പതിയെ ജോ ചോദിച്ചു. അവളൊരു ചിരിയിൽ മറുപടി ഒതുക്കി തിരിഞ്ഞെന്ന് അവന്റെ നെറുകിൽ ചുംബിച്ചു. ജോയുടെ കണ്ണുകൾ തിളങ്ങിയിരുന്നു. അവന്റെ മിഴിയിലെ പ്രണയം കണ്ട് സ്ത്രീ നാണത്തോടെ മുഖം താഴ്ത്തി. ജോ അവളുടെ താടി മെല്ലെ പിടിച്ചുയർത്തി. സ്ത്രീയുടെ മോഹിപ്പിക്കുന്ന അതരത്തിലേക്ക് അവന്റെ അതരം അടുത്തു. അകന്നിരിക്കുന്നതിന്റെ വേദനയെല്ലാം തീർക്കാനെന്ന പോലെ ഒരു നിമിഷം എല്ലാം മറന്നവൻ ദീർഘമായി ചുംബിച്ചു.
ശ്രീമോളെ,
കഥകിൽ ലക്ഷ്മി മുട്ടി വിളിച്ചു. സ്ത്രീയും ജോയും അതൊന്നും അറിയാതെ അതരങ്ങൾ വേർപ്പെടുത്താതെ പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുകയായിരുന്നു.
മോളെ ആര്യ, ഇതൊന്ന് ശ്രീമോൾക്ക് കൊടുക്കണേ.
ലക്ഷ്മി ആര്യയെ കണ്ട് അവളെ വിളിച്ച് കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സ് അവളെ ഏൽപ്പിച്ചു.
ശ്രീ
മടിച്ചു മടിച്ചാണെങ്കിലും ആര്യ ഡോറിൽ മുട്ടി വിളിച്ചു. അവളുടെ തുടരെ തുടരെയുള്ള വിളി കേട്ട് ജോയും ശ്രീയും ചുണ്ടുകൾ വേർപ്പെടുത്തി.
അയ്യോ,
ശ്രീ ടെൻഷനോടെ ജോയെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.